Hope does not disappoint us. HOP, hope, അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ള ഒരു കാര്യം ആണ് ഒരു വ്യക്തിയെ മുന്നോട്ട് ജീവിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം. പ്രത്യാശ, ഹോപ്പ്. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എന്തിനായി നിങ്ങൾ പ്രത്യാശിക്കുന്നു? വാട്ട് യു ഹോപ്പ് ഫോർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും പറയാനുള്ളത്? വാട്ട് യു ഹോപ്പ് ഫോർ? അത് ഓരോരുത്തരും അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഇമീഡിയറ്റ് ലക്ഷ്യമായിരിക്കും അവർ ചില ഹോപ്പായിട്ട് പറയുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടി പറയും, യുനോ, ഐ ഹോപ്പ് ടു ഗെറ്റ് ഗുഡ് മാർക്സ്. അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി പറയും, ഐ ഹോപ്പ് ടു ഗെറ്റ് സെലക്ടഡ് ഇൻ ദിസ് സ്കൂൾ ഓർ കോളേജ്. ഈ കോളേജിലോ സ്കൂളിലോ സെലക്ഷനായി ഞാൻ കാത്തിരിക്കുന്നു. വിവാഹത്തിനായി കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരത്തി പറയും, ഞാൻ വിവാഹത്തിനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. രോഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തി രോഗസൗഖ്യത്തിനായി കാത്തിരിക്കുന്നു. അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് രോഗവും അനേക കാര്യങ്ങളിൽ ഇങ്ങനെ പ്രത്യാശയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം there is something known as a Christian hope. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെറുപ്പത്തിലെ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികൾ നമ്മളോട് പറഞ്ഞു തന്നതുമായ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ട്. ക്രിസ്ത്യൻ ഹോപ്പ്, ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ലോകത്തിലുള്ള മറ്റു മനുഷ്യരുടെ പ്രത്യാശയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രത്യാശയാണ് ദ ഹോപ്പ് ഓഫ് എ ക്രിസ്ത്യൻ. പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ്, വാട്ട് ഇസ് എ ക്രിസ്ത്യൻ ഹോപ്പ്? പത്രോസ് എഴുതിയ ലേഖനം എന്റെ 1-ാം അധ്യായം അതിന്റെ 3, 4, 5 വചനങ്ങൾ. 1 Peter 1:3-5.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കു വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതും ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
ഇതൊരു ഒരു ഒരു കാര്യം പത്രോസ് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയെ ആ 3-ാം വചനത്തിലെ ആ പ്രത്യാശ എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന ഏറ്റവും അവസാനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജീവനുള്ള പ്രത്യാശ. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഹോപ്പ് ഇസ് എ ലിവിംഗ് ഹോപ്പ്, ഒരു ജീവനുള്ള ഒന്നാണ് പ്രത്യാശ. അപ്പോൾ നമ്മുടെ പ്രത്യാശയുടെ ക്വാളിറ്റി, പ്രത്യാശയ്ക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ വചനം പറയുന്നത് അത് ജീവനുള്ള ഒരു പ്രത്യാശയാണ്. അപ്പോൾ തീർച്ചയായും ജീവനുള്ള പ്രത്യാശ ഒരു ജീവനുള്ള വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? അല്ലെങ്കിൽ ജീവനുള്ള, ഞാൻ പ്രത്യാശ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു ടെസ്റ്റ് നമ്മൾ വെക്കണം. ഞാൻ ആ പറയുന്ന ഓബ്ജക്ട് ഓഫ് മൈ ഹോപ്പ് അല്ലെങ്കിൽ തിങ്സ് ഐ ഹോപ്പ്, ഞാൻ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അതിന് ജീവനുണ്ടോ, നിലനിൽക്കുന്ന ജീവനുണ്ടോ? അപ്പോൾ ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിവിംഗ് ഹോപ്പ്, അതൊരു ജീവനുള്ള പ്രത്യാശയാണ്. ആ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് ദൈവം നമ്മളിൽ ചെയ്ത കാര്യം എന്താണെന്നാണ് ഈ 3, 4, 5 വചനങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നത്. വളരെ സാവധാനം വായിച്ച് ചിന്തിച്ച് ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ഇത്. എന്നാൽ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഒരു പഴയ നിയമത്തില് ഒരു അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ പതിനഞ്ചാം അധ്യായത്തില് 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം.
അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എലേസിയർ അത്രയെന്ന് പറഞ്ഞു.
സ്തോത്രം. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു റെസ്പോൺസ് ആണ് അതിന്റെ രണ്ടാം വചനം. അതിനുശേഷം അബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? കർത്താവ് പറഞ്ഞു, ഞാനാണ് നിന്റെ പ്രതിഫലം, നിന്റെ അവകാശം, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമേശക്കുകാരനായി എലിയാസർ, അബ്രഹാമിന്റെ ദാസനായ എലിയാസർ ആണ്. കാരണം മക്കളില്ലാത്ത ഒരാൾക്ക് അയാളുടെ മരണശേഷം അയാളുടെ ഇൻഹെറിറ്റൻസ്, സ്വത്തിന്റെ മുഴുവൻ അവകാശി ദാസനായിത്തീരും. ഇവിടെ അബ്രഹാം പറയാണ്, എന്റെ അവകാശം ഈ പോകുന്നത് ഈ ദാസനാണ്, എനിക്ക് മക്കളില്ല. ദൈവം ഞാനാണ് നിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ വന്ന ഒരു അവകാശത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവിടെ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. അവിടെയും വലിയൊരു അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യാശ നമ്മളൊരു ഒരു ഒരു അവകാശത്തിലേക്കാണ് നയിക്കുന്നത്. അതിന്റെ നാലാം വചനത്തിലേക്ക് നമുക്ക് മടക്കി വരാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് അവകാശം? ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അവകാശം എന്താണ്? ആ അവകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് ഓൾസോ എ ലിവിംഗ് ഇൻഹെറിറ്റൻസ്, ലൈക്ക് എ ലിവിംഗ് ഹോപ്പ്. ജീവനുള്ള ഒരു പ്രത്യാശ പോലെ, ജീവനുള്ള ഒരു അവകാശത്തിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആ അവകാശത്തിന്റെ പ്രത്യേകതയാണ് അത്, ക്ഷയം, മാലിന്യം, വാട്ടം, കോട്ടം ഒന്നും ഇല്ലാത്തതും സ്വർഗത്തിൽ സ്ഥിരമായി സൂക്ഷിച്ചിരിക്കുന്നതുമായ ഒരു അവകാശത്തിനായിട്ട് തന്നെയാണ് നമ്മളെ വീണ്ടും ജനിച്ചത്. അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു പിതാവിന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ആ കുഞ്ഞ് ആ പിതാവിന്റെ ഇൻഹെറിറ്റൻസ്, പിതാവിന്റെ ഉള്ളതിന്റെ സകലത്തിന്റെയും അവകാശിയായി തീരുകയാണ്. അതാണ് ഒരു ജനനത്തിലൂടെ ഒരു കുഞ്ഞിനെ ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്നത്. എന്തൊക്കെ പിതാവിനുണ്ടോ അതിനെല്ലാം അവകാശിയായിട്ട് ആ കുഞ്ഞ് തീരുകയാണ്. അതായിരുന്നു അബ്രഹാമിന്റെ പ്രയാസം. എനിക്കൊരു കുഞ്ഞില്ല, എനിക്കുള്ള എല്ലാത്തിന്റെയും സമ്പത്തിന്റെ എല്ലാ അവകാശി ആകാൻ ഒരാളില്ലല്ലോ. എന്നാൽ ദൈവം നമ്മെ വീണ്ടും ജനിച്ചപ്പോൾ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം വളരെ സമ്പന്നനായ ഒരു വ്യക്തിക്ക് തീർച്ചയായും തന്റെ അവകാശത്തെക്കുറിച്ച് വലിയ ഒരു കൺസേൺ ഉണ്ടായിരിക്കും അല്ലെ. ഒന്നുമില്ലെങ്കിൽ ഒന്നും കൊടുക്കാനില്ല. പക്ഷെ സമ്പന്നനായ ഒരു വ്യക്തിക്ക്, വളരെ സമ്പന്നനായ ഒരു വ്യക്തിക്ക് എപ്പോഴും, അതുകൊണ്ടാണ് അവരെ ഈ അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് തന്റെ അവകാശ വേറെ ആൾക്ക് പോകാതെ, ഉടമസ്ഥാവകാശം ഇല്ലാതെ പോകാൻ വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്യും. ഇപ്പൊ മക്കൾ എന്ന് അവർക്ക് മക്കളെ കുറിച്ച് ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ സമ്പത്തിന് മുഴുവൻ, എന്റെ സ്വത്തിന് മുഴുവൻ അവകാശിയായിട്ട് ഒരാൾ വേണം. ഇവിടെ ദൈവത്തിനൊരു ഇൻഹെറിറ്റൻസ് തരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ദൈവം സമ്പന്നനായ ഒരു പിതാവായതുകൊണ്ട് നമുക്കൊരു ഇൻഹെറിറ്റൻസ് തരാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ ഇൻഹെറിറ്റൻസ്? നമുക്ക് ഈ വചനഭാഗത്തിലൂടെ പിന്നെയും താഴേക്ക് കടന്നു പോകാം. അതിന്റെ ക്വാളിറ്റീസ് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ജീവനുള്ളതാണ്. ഈ ആ പ്രത്യാശയ്ക്ക് ജീവനുണ്ട്, ആ അവകാശത്തിന് ജീവനുണ്ട്. പിന്നെ അതിന്റെ അടുത്ത വചനം, അതിന്റെ ആറും ഏഴും വചനം നമുക്ക് വായിക്കാം.
അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും
ഇടവരും. അടുത്ത വചനമാണ് അതിന്റെ സെൻട്രൽ കാര്യം പറഞ്ഞു വരുന്നത്, എട്ടാം വചനം.
അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു,
സ്നേഹിക്കുന്നു.
ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ജീവനുള്ള പ്രത്യാശയെക്കുറിച്ചും ഒരു അവകാശത്തെക്കുറിച്ചും നമ്മോട് പറഞ്ഞു വന്നിട്ട്, വിശ്വാസത്തിന്റെ പരിശോധനയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, അവനെ അല്ലെ, പെട്ടെന്ന് അവനെ ഒരു വ്യക്തിയിലേക്ക് ആ ഫോക്കസ് അങ്ങ് മാറ്റുകയാണ്. ഒരു വ്യക്തിയിലേക്ക്, യേശു കർത്താവെന്ന വ്യക്തിയിലേക്ക് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് തന്റെ ഫോക്കസ് നീട്ടുകയാണ്. അവനാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. അവനാണ് സമ്പന്നനായ ദൈവപിതാ, പിതാവിന്റെ ഇൻഹെറിറ്റൻസ്. മക്കളായ നമ്മെ വീണ്ടും ജനനത്തിലൂടെ മക്കളാക്കി തീർത്തപ്പോൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അവകാശമാണ് യേശു കർത്താവ്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അവിടെയാണ് വിശ്വാസത്തിന്റെ റെലവൻസ്, വിശ്വാസത്തിന്റെ പ്രത്യേകത, വിശ്വാസത്തിന്റെ ആവശ്യമായിരിക്കുന്നത്. കാണുന്ന എന്തിനോ വേണ്ടിയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ, കാണാൻ പറ്റുന്ന ഒരു അവകാശത്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നതെങ്കിൽ വിശ്വാസത്തിന്റെ ആവശ്യം ഇല്ല. ഇവിടെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് നാം കാത്തിരിക്കുന്നുവെങ്കിൽ, ഈ അവകാശത്തിനായി നാം കാത്തിരിക്കുന്നുവെങ്കിൽ, ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിന്റെ ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരും. ഈ വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമക്കളെല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ഉൾപ്പെടെ. നമ്മുടെ ഓബ്ജക്ട് ഓഫ് ഫെയ്ത്ത് ചിലപ്പോൾ മാറിപ്പോവും. നാം എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ വിശ്വസിക്കുന്നത് അതങ്ങ് മാറിപ്പോവും. ദൈവത്തിന്റെ വചനത്തിന്റെ മാറ്റമില്ലാത്ത ഒരു സന്ദേശം, നമ്മുടെ ഓബ്ജക്ട് ഓഫ് ഫെയ്ത്ത് യേശു കർത്താവായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം തുറമാനമായി നമ്മോട് പറയുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഹൂ ഈസ് ദ ഓബ്ജക്ട് ഓഫ് മൈ ഫെയ്ത്ത്? എന്റെ വിശ്വാസത്തിന്റെ ഓബ്ജക്ട്, ലക്ഷ്യം എന്താണ്? ഹൂ ഈസ് ദ ഓബ്ജക്ട് ഓഫ് മൈ ഹോപ്പ്? എന്റെ പ്രത്യാശയുടെ ലക്ഷ്യം എന്താണ്? ഹൂ ഈസ് ദ ഓബ്ജക്ട് ഓഫ് മൈ ലവ്? എന്റെ സ്നേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? വി ഹാവ് ടു ഫോക്കസ് ടു വൺ. ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഫോക്കസ് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ ഫോക്കസ് മാറിപ്പോവും. യേശു കർത്താവ് എന്ന വ്യക്തിയിലേക്ക് മാറിക്കണം, ഇതെല്ലാം നമ്മളെ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് കൊരിന്ത്യർ 13:13 വചനം പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ് അബൈഡ്സ് ഫോർ എവർ. ഹു ഈസ് ദാറ്റ് അബൈഡ്സ് ഫോർ എവർ? ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിയിലേക്കാണ്, ആൻഡ് ഹി ഈസ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവ് എന്ന വ്യക്തിയിലേക്കാണ്. ഈ പ്രത്യാശ, അല്ലെങ്കിൽ ഈ കാര്യത്തിന്റെ ഒരു ക്ലാരിറ്റി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് പോകുമ്പോൾ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും. അവിടെയാണ് വിശ്വാസത്തിന്റെ പരിശോധന വരുന്നത്. ഏത് കാര്യവും ടെസ്റ്റ് ചെയ്യപ്പെടാതെ പ്രൂവ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, ഇപ്പം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് വളരെ സങ്കീർണമായ ഉപകരണങ്ങൾ കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഉപകരണങ്ങളുടെ ഒക്കെ സൈഡിൽ ഒരു സീല് കണ്ടു കാണും, ടെസ്റ്റഡ് ഓക്കെ. നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന മിക്സിയുടെ സൈഡിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു സീല് കാണും, ടെസ്റ്റഡ് ഓക്കെ. ഈ പ്രോഡക്റ്റുകളൊക്കെ ജസ്റ്റ് ഡിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വിടുക അല്ല, അവർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അതിന്റെ എന്തിനു വേണ്ടിയാണോ അത് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ലക്ഷ്യം അത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ അവർ ടെസ്റ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാമ്പ് ഉണ്ടായിരിക്കും, ടെസ്റ്റഡ് ഓക്കെ. ആ സ്റ്റാമ്പ് ഇല്ല എങ്കിൽ ഈ പ്രോജക്ട് ഈ പ്രോഡക്റ്റ് റിജക്റ്റഡ് ആണ്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ടെസ്റ്റഡ് ആൻഡ് ഓക്കെ എന്നുള്ള ഒരു സ്റ്റാമ്പ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. ടെസ്റ്റഡ് ഓക്കെ, അത് കാണിക്കുന്ന എന്താണ്? എന്താണോ ഈ പ്രോഡക്റ്റിനെ കൊണ്ട് ഈ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് 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 ചെയ്യുവാൻ ഇത് പര്യാപ്തമാണ്. ഇറ്റ്സ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ടെസ്റ്റഡ് ഓക്കെ അല്ലാത്ത ഒരു സാധനം, ടെസ്റ്റഡ് നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഒരു പ്രോഡക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് വാങ്ങിക്കുമോ? നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. വാങ്ങിക്കുമ്പോൾ എല്ലാം നമ്മളൊരു ചിന്തയുണ്ട്, ഇത് ഇത് വാങ്ങിച്ചാൽ വീട്ടിലൊരു മിക്സി കൊണ്ടുവന്ന് പ്ലഗിലേക്ക് കണക്ട് ചെയ്തപ്പം വരുന്നത് പുകയാണ്. ടെസ്റ്റഡ് ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ വരും. ടെസ്റ്റഡ് ഓക്കെ ആയതുകൊണ്ട് ഇത് ഒറിജിനൽ മാനുഫാക്ചറിംഗ് സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പുകയൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ ആ സീലിട്ടിരിക്കുന്നത്. ടെസ്റ്റഡ് ഓക്കെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കി ദൈവത്തിന് ഇങ്ങനെ പറയാൻ കഴിയുമോ? ടെസ്റ്റഡ് ഓക്കെ. മൂന്ന് കാര്യത്തിലാണ് ടെസ്റ്റഡ് ഓക്കെ ആകുന്നത്. ഈ ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് എന്താണെന്നറിയാവോ? ഇറ്റ് ഇസ് ഫെയ്ത്ത്, ഇറ്റ്സ് ഹോപ്പ് ആൻഡ് ഇറ്റ്സ് അവർ ലവ്. ഈ മൂന്ന് കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ടെസ്റ്റിൽ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങളുടെ പ്രത്യാശയുടെ ടെസ്റ്റിൽ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങളുടെ സ്നേഹത്തിന്റെ ടെസ്റ്റിൽ നിങ്ങൾ ഓക്കെ ആണോ? ഇതെല്ലാം യേശുക്രിസ്തുവിലാണ് അടിസ്ഥാനമെങ്കിൽ, നമ്മുടെ ഓബ്ജക്റ്റ് ഇതിന്റെ മൂന്നിന്റെയും ലക്ഷ്യം യേശുക്രിസ്തു ആണെങ്കിൽ, ദൈവം നമ്മുടെ മേൽ ഒരു സീലിടും, ടെസ്റ്റഡ് ഓക്കെ. ഈ സീലുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മെ വീണ്ടും ജനിച്ചപ്പോൾ ഈ അവകാശത്തിനായിട്ടാണ് ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധനകൾ നമ്മൾ ജീവിതത്തിൽ വരുമ്പോഴാണ്, ഏത് പ്രോഡക്റ്റും ടെസ്റ്റഡ് ഓക്കെ ആണെന്ന് ചുമ്മാ ഒട്ടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി റിയലി ടെസ്റ്റഡ്. അത് ടെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതവും പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ മൂന്ന് മേഖലകളിൽ, വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും മേഖലകളിൽ, നമ്മുടെ തന്നെ ലക്ഷ്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം അല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ള അനേക സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനകൾ അനുവദിക്കുന്നത്, സ്നേഹത്തിന്റെ പരിശോധനകൾ അനുവദിക്കുന്നത്. എന്തിനായി പ്രത്യാശിക്കുന്നു എന്നുള്ള പരിശോധനകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. പരിശോധനകൾ ഇല്ലാത്ത ഒരു കാര്യവുമില്ല ഈ ലോകത്തിൽ. ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും ടെസ്റ്റ് ഉണ്ട്, എന്തിൽ മാത്രമേ പ്രൂവ് ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഓബ്ജക്റ്റ് ക്ലിയർ ആണെങ്കിൽ, ഈ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നറിയാമോ? അഴിഞ്ഞു പോകുന്നതും, അതിന്റെ ഏഴാം വചനം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. കാരണം ഈ പരിശോധനയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ ക്ലാരിറ്റി വർദ്ധിക്കുകയാണ്. എന്താണ്? നമുക്ക് നമ്മുടെ ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ കാഴ്ചപ്പാട് കൂടുതൽ ക്ലിയർ ആകുകയാണ്. അല്ലെങ്കിൽ യേശു കർത്താവിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് അങ്ങനെ ഉള്ള ലക്ഷ്യം ഉള്ളവർക്കാണ് അതിന്റെ 9-ാം വചനത്തിൽ പറയുന്ന ആ സന്തോഷത്തിന്റെ ആ ഒരു ആധിക്യം, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. പറഞ്ഞാൽ തീരാത്ത ഒരു സന്തോഷം, അത് യേശുക്രിസ്തുവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സന്തോഷമാണ്, പറഞ്ഞാൽ തീരാത്ത സന്തോഷം. ബാക്കി എല്ലാ സന്തോഷങ്ങളും പറഞ്ഞാൽ തീരും, അധിക സമയം പറയാൻ പറ്റത്തില്ല. അല്ലെ? ഒരു വിജയത്തെ കുറിച്ച്, കിട്ടിയ എന്തെങ്കിലും സൗഖ്യത്തെ കുറിച്ച്, എന്തെങ്കിലും വസ്തുവിനെ കുറിച്ച്, എന്തെങ്കിലും നേടിയ കാര്യത്തെ കുറിച്ചൊക്കെ ഉള്ള സന്തോഷങ്ങൾ പറഞ്ഞാൽ തീർന്നു പോകും. പക്ഷെ പറഞ്ഞാൽ തീരാത്ത ഒരേ ഒരു സന്തോഷം സ്വർഗത്തിൽ സ്ഥിരമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്ഷയം, ബാലിന്യം, വാട്ടം, കോട്ടം ഇല്ലാത്ത ജീവനുള്ള ഒരു പ്രത്യാശ, ജീവനുള്ള ഒരു അവകാശം യേശുക്രിസ്തുവാണ്. അവനിൽ പറഞ്ഞാൽ തീരാത്ത സന്തോഷവും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ വായിക്കും, ഞാൻ എന്റെ തന്നെ ജീവിതത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. എന്റെ ലക്ഷ്യങ്ങൾക്ക്, ആ ലക്ഷ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്റെ ഹൃദയത്തിൽ വരുമ്പോൾ, എന്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഈ പറഞ്ഞു തീരാത്തതായ ഒരു സന്തോഷം എന്റെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? യേശുക്രിസ്തു ആണ് എങ്കിൽ അത് വന്നിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിന്നെ താഴോട്ടുള്ള വചനത്തിൽ പറയുന്നത്, ഈ രക്ഷ, ഈ യേശുക്രിസ്തുവിനെ പഴയ നിയമ പ്രവാചകന്മാരെല്ലാം അന്വേഷിച്ചു നോക്കിയതാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് വരുവാനിരിക്കുന്ന ആരെയെക്കുറിച്ചാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി യേശു കർത്താവ് മാത്രമാണ്. ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിന്റെ പൂർണ്ണത നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് കടന്നു പോകേണ്ട അവസ്ഥ എന്താണെന്ന് 10-11 വചനത്തിൽ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അബ്രഹാം ഇതിനെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു, ഇസ്ഹാക്ക് അന്വേഷിച്ചിരുന്നു, യാക്കോബ് അന്വേഷിച്ചിരുന്നു, ദാവീദ് അന്വേഷിച്ചിരുന്നു, മോശ അന്വേഷിച്ചിരുന്നു, യേശയ്യ, ജെറമയ, എസക്കിയേൽ, മീക്ക, സഖറിയാവ്, എല്ലാ പ്രവാചകന്മാരും അന്വേഷിച്ചിരുന്നു. അവരെല്ലാം അന്വേഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദൈവജനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിന്റെ 11-ാം വചനം, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അവർ വളരെ ശ്രദ്ധയോടെ നോക്കി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആരെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്? ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ആരാഞ്ഞു നോക്കുന്നത് എന്താണ്? ആരെക്കുറിച്ചാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്? ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ. ഈ നിങ്ങൾ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. അത്രേ ആ ശുശ്രൂഷ ചെയ്യുന്ന അവർക്ക് വെളിപ്പെട്ടു. അപ്പൊ പഴയ നിയമത്തിന്റെ മുഴുവൻ ശുശ്രൂഷയും നമുക്ക് വേണ്ടി യേശു ക്രിസ്തു എന്ന ആ ജീവനുള്ള പ്രത്യാശ, അല്ലെങ്കിൽ ആ അവകാശത്തിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും അത് അന്വേഷിച്ചത്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്ന സുവിശേഷം ഈ കർത്താവിലേക്ക് നമ്മളെ ഉറ്റുനോക്കുവാൻ, ആരാഞ്ഞു നോക്കുവാൻ ഉത്സാഹിക്കുന്നതാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. കേൾക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ, കേൾക്കുന്ന വിശ്വാസത്തിന്റെ വചനങ്ങൾ, കേൾക്കുന്ന സ്നേഹത്തിന്റെ വചനങ്ങളെല്ലാം നമ്മെ നയിക്കേണ്ടത് യേശു ക്രിസ്തു എന്ന ആ പ്രത്യാശയിലേക്കാണോ എന്ന് ഞാൻ ചോദന ചെയ്യണം. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു. ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. എത്ര വചനങ്ങളാണ് ദൈവവചനത്തിൽ, ഇനോ ലേഖനത്തിൽ നാം ഇപ്പൊ വായിച്ചു കേട്ടത്. ഞാൻ ചുരുക്കട്ടെ, നമ്മൾ വാട്ട് ഇസ് എ ക്രിസ്ത്യൻ ഹോപ്പ്, എന്താണ് ഒരു ക്രിസ്തീയ പ്രത്യാശ? അതൊരു വ്യക്തിയാണ്, അതിനാണ് ജീവനുള്ള പ്രത്യാശ. എന്താണ് ഒരു ക്രിസ്തു ഭക്തന്റെ അവകാശം? ആ അവകാശത്തിന്റെ ക്വാളിറ്റി എന്താണ്? എല്ലാ ഈ വചനത്തിൽ നമ്മൾ വായിച്ചു കിട്ടും, അത് യേശു ക്രിസ്തുവാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ ഈ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവർ, അവർക്ക് ഈ പ്രത്യാശയിൽ അവർ വളരും, ഈ വിശ്വാസത്തിൽ അവർ വളരും, ഈ സ്നേഹത്തിൽ അവർ വളർന്നുകൊണ്ടേ ഇരിക്കും. ഇത് ദൈവവചനത്തിലെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴെല്ലാം നമ്മള് ആരാഞ്ഞു നോക്കേണ്ടത് ആരെക്കുറിച്ചാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് യേശുവിലേക്ക് കൂടുതൽ കൂടുതലായി നമ്മുടെ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സെന്റർ ലക്ഷ്യമായിരിക്കണം ദൈവവചനം വായിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം, അല്ലെ? ഒത്തിരി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവവചനം വായിക്കുന്നവരുണ്ട്, ഒത്തിരി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവജനം പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവം, പിതാവായ ദൈവം ഉദ്ദേശിക്കുന്നത്, തന്റെ പുത്രനെ കുറിച്ചുള്ള വെളിപാടുകൾ, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഈ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ, വെളിപ്പെടുവാനിരിക്കുന്ന ദ റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് ഇംഗ്ലീഷിൽ. അപ്പൊ യേശു കർത്താവ് എന്നുള്ള ആ വ്യക്തിയിലേക്കുള്ള ഫോക്കസ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾ, പ്രയാസങ്ങൾ, ട്രയൽസ് ആൻഡ് ടെസ്റ്റ് എല്ലാം നയിക്കേണ്ടത് ഈ വ്യക്തിയിലേക്കുള്ള നമ്മുടെ ഫോക്കസ് കൂടുതൽ ക്ലിയർ ആക്കുകയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുള്ളവരാണെന്ന് നമുക്ക് ധൈര്യത്തോടെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ കഴിയും. ഞങ്ങളുടെ പ്രത്യാശ, എ ക്രിസ്ത്യൻ ഹോപ്പ് ഈസ് എ ലിവിംഗ് ഹോപ്പ് പറയാൻ പറ്റണം. അപ്പൊ ആരെങ്കിലും ഹോപ്പിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ടായിരിക്കണം, നിങ്ങളുടെ ഹോപ്പ് ഈസ് ഇറ്റ് എ ലിവിംഗ് ഹോപ്പ്. അതുകൊണ്ടാണ് യേശു ക്രിസ്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവമാണ് ആ ജീവനുള്ള ജീവനുള്ള പ്രത്യാശയാണെന്നുള്ളതിന്റെ തെളിവുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നപ്പോ ഒരു മുസ്ലിം സഹോദരന് ആണ് അടുത്തിരുന്നത്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു വരുന്ന കാര്യം, യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് അവരുടെ പുസ്തകം പറയുന്നു. അദ്ദേഹത്തിന് ഒത്തിരി അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. ഞാൻ എന്റെ വിശ്വാസത്തിൽ തുടർന്നിട്ട് എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളെ ലഭിച്ചു. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു. എന്നെ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ചെയ്യരുത്. ഒത്തിരി അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഇസ് യുവർ ഹോപ്പ്, വാട്ട് യു ഹോപ്പ്, നീ ജീവിക്കുന്ന ആ പ്രത്യാശ ജീവനുള്ളതാണ്? ബാക്കിയെല്ലാം മരണം കൊണ്ട് തീർന്നു പോകും. അതൊരു ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണോ അതാണ് നമ്മുടെ സംസാരത്തിൽ പെട്ടെന്ന് പുറത്തു വരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ യേശു കർത്താവാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അല്പസമയം കഴിഞ്ഞ് ചിന്തകളിൽ അല്ലെങ്കിൽ വാക്കുകളിൽ യേശു കർത്താവ് വന്നിരിക്കും എന്നുള്ളതാണ് ഒരു ഒരു സത്യം, ഒരു ട്രൂത്ത്. അപ്പോൾ അവനെ കുറിച്ചുള്ള ഈ ഈ ഫോക്കസ് അതിലേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഈ വിശ്വാസത്തിലും പ്രത്യാശയും വളരുക മാത്രമല്ല, നമ്മളെക്കുറിച്ചുള്ള ഉപദേശം ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. അത് പകർന്നു കൊടുക്കണമെങ്കിൽ ഈ ഫോക്കസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവവചനം വായിക്കുമ്പോൾ, അനുദിന ജീവിതത്തിലെ കാര്യങ്ങളുടെ നാം കടന്നു പോകുമ്പോൾ ഈ കർത്താവിനെ കുറിച്ചുള്ള ഫോക്കസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം നമ്മൾ അതിനെ സഹായിക്കട്ടെ. നമ്മൾ ഇവിടെ കേൾക്കുന്ന സന്ദേശങ്ങളെല്ലാം എല്ലാം അതിനെ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. ഇന്നാളുകളിൽ അന്ത്യമടുക്കുംതോറും ലക്ഷ്യമടുക്കുംതോറും ഒരു ഓടുന്ന ഒരു വ്യക്തിക്ക് ഫോക്കസ് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കണം. ഈ അന്ത്യകാലത്താണ് നാം ഓടുന്നത്. ആ ഫോക്കസ് കുറച്ചും കൂടെ ക്ലിയർ ആക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് മാറ്റുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ശോധനകൾ അതിനെയാണ് നമ്മൾ സഹായിക്കുന്നത്. ഒരു സ്വർണത്തിൽ നിന്ന് കീടങ്ങളെല്ലാം മാറിപ്പോകുന്നതുപോലെ ഈ ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ഫോക്കസിനെ മാറ്റിക്കളയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പല ടെസ്റ്റുകളും അനുവദിക്കുന്നത്. എന്നാൽ ദൈവശക്തിയാൽ നാം കാക്കപ്പെടുന്നതുകൊണ്ട് ഈ ടെസ്റ്റുകളിൽ നമ്മൾ നിരാശരാകേണ്ട കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവശക്തിയാലാണ് നാം കാക്കപ്പെടുന്നത്, അവനാണ് നമ്മെ സൂക്ഷിക്കുന്നത്. ഈ അവകാശത്തിനായിട്ട് ഈ ഒരു ഉണ്ടായ ഒരു കുഞ്ഞു മരിച്ചു പോയി കഴിഞ്ഞാൽ അവകാശം ഇല്ലാതായി പോവല്ലോ. അപ്പൊ ദൈവം നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, നിലനിൽക്കുന്ന അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചുവെങ്കിൽ അവൻ ദൈവശക്തിയിൽ നമ്മെ സൂക്ഷിക്കും, അവന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവനുള്ള ഒരു പ്രത്യാശയുടെ ഉടമകളാക്കി നീ ഞങ്ങളെ തീർത്ഥതനായി. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ലോകം അനവധി കാര്യങ്ങളെ പ്രത്യാശ എന്ന് വിളിക്കുമ്പോൾ ഇന്ന് ദൈവമക്കളായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിച്ച യേശു ക്രിസ്തു എന്ന അവകാശത്തിനായി ജീവനുള്ള പ്രത്യാശയ്ക്കായി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അതിലേക്ക് ഓരോ ദിവസവും ഞങ്ങളുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുവാൻ, ഞങ്ങളുടെ ദൈവവചന ധ്യാനത്തെ ഫോക്കസ് ചെയ്യുവാൻ, ഞങ്ങളുടെ അനിത ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടങ്ങളിലെല്ലാം കൂടെ കടന്നു പോകുമ്പോൾ ആ ഫോക്കസ് മാറാതിരിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ശക്തിയാണല്ലോ ഞങ്ങളെ സൂക്ഷിക്കുന്നത്, നിന്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെവരെയും സഹായിക്കണമേ. ഇൻ ജീസസ് നെയിം വി പ്രേ.
ഈ ഉപദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്